ചെയ്യും. കവർന്നുകളെയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചിറകനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലക്കുകയോ ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോട് തീർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയുമാകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോയ കർത്താവ് അവന്റെ പുരുഷന്മാരുടെ ഇടയിൽ ക്ഷേമയക്കും. അവന്റെ മഹത്വത്തിൽ കീഴേ വികത്തും പോലെ ഒന്ന് കത്തും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെ കാറ്റിന്റെയും ഓട്ടത്തിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെയായിരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലൻ അവനെ എണ്ണിയെഴുതാം. അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും. അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും. യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ഇസ്രായേലെ നിന്റെ ജനം കടൽക്കരയിലെ മണൽക്കരയായിരുന്നു, അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. നീതിയെ പ്രവഹിക്കുന്ന ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ ഹോയായ കർത്താവ് സർവ്വഭൂമിയുടെയും മറ്റേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. സിയോനിൽ വസിക്കുന്ന എന്റെ ജനമെ, അശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലോങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവളുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. ഓരേവ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ ഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും. അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും. മിസ്രൈമിന്മേൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നുപോകും. അവൻ അയ്യാത്തിൽ എത്തി മിഗ്രോനിൽ കടന്നു. മിഗ്മാഷിന്റെ തന്റെ പടക്കൊപ്പ് വെച്ചിരിക്കുന്നു. അവൻ ചുരം കടന്നു. ഗറിയേലിൽ രാപാർത്തു. രാമ നടുങ്ങുന്നു. ശൗലിന്റെ ഗിബയ ഓടിപ്പോയി. ലഗ്നിപുത്രി ഉറക്കം നിലവിളിക്ക. ലേശെ ശ്രദ്ധിച്ചു കേൾക്ക. അനാഥത്തെ ഉത്തരം പറക. മദ്ലോന ഓട്ടം തുടങ്ങിയിരിക്കുന്നു. എബിൻ നിവാസികൾ ഓട്ടത്തിന് പട്ടം കൂട്ടുന്നു. ഇന്ന് അവൻ നോബിൽ താമസിക്കും. എറിശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ കൈകൊടുക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. ഒക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. അവൻ വനത്തിലെ പള്ളിക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലബാനോനും ബലവാന്റെ കൈയാൽ വീണുപോകും. എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ ഹോയുടെ ആത്മാവ് ആവർത്തിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ഇടത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല. ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വാ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാത്തുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെയും ഈയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോത്തിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയെക്കൂടെ പരിജ്ഞാനം കൊണ്ട് പൂർണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന വേറായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശുരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും ക്രൂശിൽ നിന്നും ഏലാമിൽ നിന്നും ചീനാരിൽ നിന്നും ഹാമാസിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും നീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കുടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. എഫ്രയീമിന്റെ സ്ത്രീയ നീങ്ങിപ്പോകും. യഹൂദയെ അസൂയപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രയീം യഹൂദയോട് അസൂയപ്പെടുകയില്ല. യഹൂദ എഫ്രയീമിനെ അസൂയപ്പെടുത്തുകയുമില്ല. അവർ പടിഞ്ഞാറ് ഫെലിസ്ത്യരുടെ മലഞ്ചെരിവും നെൽപ്പാടും കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും. ഏദോമിന്മേലും മോവമിന്മേലും കൈവെക്കും. അമോന്യർ അവരെ അനുസരിക്കും. യഹോവ മിസ്രയീമിൻ കടലിന്റെ നാവിനെ ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ടങ്കാറ്റത്തോടെ നദിയുടെ മീതെ കൈയൂങ്ങിയതിനെ അടിച്ച് ഏഴ് കൈവഴാക്കി ചെരിച്ച് ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശ്ശൂരിൽ നിന്നും അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയും ഉണ്ടാകും. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം എന്റെ രക്ഷ, യഹോവയായ എന്റെ ബലവും എന്റെ ഗീതവുമായിരിക്കുന്നത് കൊണ്ട് അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിക്കും. ജാതികളിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിക്കും. അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി തീരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവരായിരിക്കാൻ ഘോഷിച്ചുള്ള സിറ്റിയൻ. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം. മൊത്തക്കുന്നിന്മേൽ കൊടി ഉയർത്തുകയും അവർ പ്രഭുക്കന്മാരുടെ വാതിലേൽക്കകത്ത് കിടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ. ഞാൻ എന്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു. സർവത്തോടെ ഉല്ലസിക്കുന്ന എന്റെ വീരന്മാരെ, ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിനെ വിളിച്ചിരിക്കുന്നു. ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം, കൂടിയിരിക്കുന്ന ജാതികളുടെ മത്സ്യങ്ങളുടെ രാജ്യങ്ങളുടെ ആരവം. സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു. ദേശത്തെയൊക്കെയും നശിപ്പിക്കുമാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയുടെയും അവന്റെ കോപത്തിന്റെയും ആയുധങ്ങളും വരുന്നു. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നുണ്ട് മുറയിടുകയും അത് സർവശക്തികളിൽ നിന്നും സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നുപോകും, സകല ഹൃദയവും ഒരുങ്ങിപ്പോകും. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവുകുത്തിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം കുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരുടെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും. ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർബലമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നിളകിപ്പോകും. ഒടിച്ചുവിട്ട ഇളമാനിനെ പോലെ, ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവൻ ഓരോരുത്തൻ താൻ താന്റെ ജാതിയുടെ അടുക്കിലേക്ക് തിരിയും, താന്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. കണ്ടുകിട്ടുന്നവനെ ഒക്കെയും കുത്തിക്കൊല്ലും, പിടിപെടുന്നവനൊക്കെയും വാൾ വീഴും. അവർ കാണുകയും അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്ത് കളയും, അവരുടെ വീടുകളെ കൊള്ളയിടും, അവരുടെ ഭാര്യമാരെ അപമാനിക്കും. ഞാൻ മേജരെ അവർക്ക് വിരോധമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വെല്ലുകൾ യുവാക്കളെ തകർത്ത് കളയുകയും ഗർഭഫലത്തോടെ അവർക്ക് കരുണ തോന്നുകയുമില്ല. പൈതങ്ങളെ അവർ ആദരിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വം കൽദയരുടെ പ്രശംസ അലങ്കാരമായ ബാബിൽ ദൈവം സൊദോമിലും ഗൊമോറയിലും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിവാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയും ഇല്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങാ നിറയും. ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കലും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയതും. അതിന്റെ സമയമെടുത്തിരിക്കുന്നു. അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത സ്വദേശത്തേക്ക് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോടും ചേർന്നുകൊള്ളും. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരുമായും അടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വരുന്ന നിന്റെ കഠിന രാഷ്ട്രവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി, സ്വർണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. വംശങ്ങളെ ഇടപെടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്യുന്നവനെ തന്നെ. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. അവർ ആർത്തുപാടുന്നു. സരളവൃക്ഷങ്ങളും ലബാനൂരിനെ ദേവദാരുക്കളും നിന്നെ കുറിച്ച് സന്തോഷിച്ചു. നീ വന്നു കിടക്കുന്നത് മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിപ്പോയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളെയും സകല രാജാക്കന്മാരെയും സംഹരിക്കുന്ന സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അഭിനോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെറ്റേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് നീ ദേവിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതേ കയറും. ഞാൻ അത്യുന്നതനോട് സമനാർകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവൻ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുടുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും അതിന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താന്താന്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു. നിന്നെയോ നിന്നെയായ ഒരു പുള്ളിപ്പുയ പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ച് കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നിന്റെ ദേശത്തെ നശിപ്പിച്ചു. നിന്റെ ജനത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകുകയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ നീ എന്നും നിലനിൽക്കുകയില്ല. അവന്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവശമാക്കുകയും ഭൂതലത്തിന്റെ ഉപരിഭാഗത്തെ പട്ടണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം ഒരു കുലനിലം ഒരുക്കിക്കൊള്ളുകയും ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ബാബേലിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പോത്രന്മാരെയും ഛേദിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും മുൾപ്പറപ്പ് പോലെയുമാക്കും. അതിനെ നാശത്തിന്റെ ചൂലുകൊണ്ട കൂട്ടുവാരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. എന്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും. എന്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും. അങ്ങനെ അവന്റെ അവരുടെ മേൽ അവന്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെ മേൽ നീക്കിയിരിക്കുന്നതായി തന്നെ സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർമൂലമാക്കുമെന്ന് അവനാർ അവന്റെ കയ്യിൽ അത് മടക്കുന്നവനാർ ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകമുണ്ടായി. സകല ഫെലിസ്ത്യ ദേശവുമായുള്ളവേ, നിന്നെ അടിച്ചവന്റെ വടി ഒടിഞ്ഞിരിക്കൊണ്ട് നീ സന്തോഷിക്കേണ്ട. സർപ്പത്തിന്റെ പേരിൽ നിന്ന് ഒരണലി പുറപ്പെടും. അതിന്റെ ഫലം പറക്കുന്ന അഗ്നിയെ പോലെ ആയിരിക്കും. എളിയവരുടെ അന്യജാതന്മാരെയും നിർഭയമായി കിടക്കും. എന്നാൽ നിന്റെ പേരിനെ ഞാൻ മരിക്കുമാറാക്കും. നിന്റെ ശേഷിപ്പിനെ അവൻ കല്ലും കൊല്ലും. വാതിലെ അലറുക, പട്ടണമേ നിലവിളിക്കുക. സകല ഫിലിസ്ത്യ ദേശവുമായുള്ളവേ, നീ അലിഞ്ഞുപോയി. വടക്ക് നിന്ന് ഒരു പുക വരുന്നു. അവന്റെ ഗുണങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തിനുമില്ല. മറുപടിയോ, യഹോവയെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ അവന്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കും എന്നത്രേ. മോവാബിനെ കുറിച്ച് പ്രവാചകം. ഒരു രാത്രിയിൽ മോവാബിലെ പട്ടണം നശിച്ചു ശൂന്യമായി പോയിരിക്കുന്നു. ഗയ്യത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറി പോയിരിക്കുന്നു. നേബോവിലും മേദേബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ കടയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്തിരിച്ചും ഇരിക്കുന്നു. അവരുടെ വീടുകളിൽ അവർ അട്ടുടുത്ത് നടക്കുന്നു. അവരുടെ മുകളിലും പല സ്ഥലങ്ങളിലും എല്ലാവരും മുറിയിട്ട് കറിയുന്നു. എസ്ലോനും എലിയായലും നിലവിളിക്കുന്നു. അവരുടെ ഒറ്റുന്നു. അതുകൊണ്ട് മോവാബിന്റെ ആയുധപാണികൾ അലറുന്നു. അവന്റെ പ്രാണൻ അവനിൽ നടക്കുന്നു. എന്റെ ഹൃദയം മോവാബിനെ കുറിച്ച് നിലവിളിക്കുന്നു. യദവാരിനേക്കും ഫിലിസ്തീയയിലേക്കും ഓടിപ്പോകുന്നു. ലൂഹിത്തിലേക്ക് കയറ്റത്തിൻ കൂടി അവർ കരഞ്ഞു കൊണ്ട് കയറി ചെല്ലുന്നു. ഓരോ നൈമയിലേക്ക് വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുല്ലുണങ്ങി ഇളം പുല്ലുവാടി പച്ചായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു. ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വെച്ചതും അലരിത്തോട്ടത്തിനരിയിരിക്കുന്ന എടുത്തുകൊണ്ട് പോകുന്നു. നിലവിളി മോബാബിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു. അലർച്ച എഗ്ലയും വരെയും പൂക്കൽ എലിയും വരെയും എത്തിയിരിക്കുന്നു. ദീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ദീമോന്റെ മേൽ ഇതിലകം വഹിച്ചും മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ രക്ഷിച്ചവരുടെ മേലും ഞാൻ ഒരു സിംഹത്തെ വരുത്തും. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ ശേലയിൽ നിന്ന് മരുഭൂമിയിലേക്കായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പീൻ. മോവാബിന്റെ പുത്രിമാർ കൂടുവിട്ടലയുന്ന പക്ഷികളെ പോലെ അർണവന്റെ കടവുകളിലിരിക്കും. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥ ചെയ്യുക. നിന്റെ നെഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെയാക്കും. ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക. അലഞ്ഞു പോകുന്നവരെ കാണിച്ചു കൊടുക്കരുത്. അലഞ്ഞടക്കുന്നവരെ കാണിച്ചു കൊടുക്കരുത്. മോവാബിന്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തു കൊള്ളട്ടെ. കവർച്ചക്കാരന്റെ മുമ്പിൽ അവർക്ക് ഒരു മറവായിരിക്കുക. എന്നാൽ പീഡകനില്ലാതെയാകും. കവർച്ച അവസാനിക്കും. ചവിട്ടിക്കളയുന്നവർ ദേശത്തിന് മുടിഞ്ഞു പോകും. അങ്ങനെ ദയാൽ സിംഹാസനം സ്ഥിരമായിരും. അതിന്മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്യും. ന്യായതൽപരനായും നിധി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും.
ഞങ്ങൾ മോവാബിന്റെ ഗർഭത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർഭിയാകുന്നു. അവന്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും ജനത്തെ പ്രശംസയെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോബാബിനെ പറ്റി മോബാബ് തന്നെ മുറയിടും, എല്ലാവരും മുറയിടും. ഇഷ്ടത്തെ മുന്തിരിയടയാളെ കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹസ്സേൻ വയലുകളെ, ഹിപ്മയിലെ മുന്തിരി വള്ളിയും ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒഴിച്ചു കളഞ്ഞു. അത് വരെ നീണ്ട ഒരു മരുഭൂമി കുളം പടർന്നിരിക്കുന്നു. അതിന്റെ ശാഖകൾ പടർന്ന കടൽ കടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ യേസറിനോടുകൂടെ ഹിമയിലെ മുന്തിരിവള്ളിയെ കുറിച്ചൊക്കെയും ക്ലേശോനെ ഇലയാലെ ഞാൻ നിന്നെ എന്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽ കനികൾക്കൊന്നും നിനക്ക് കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. സന്തോഷവുമാനൊന്നും വിളനിലത്തിൽ നിന്നും പൊയ്പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല. മുന്തിരിക്കൊയ്ത്തിന്റെ ആർപ്പുവിളി ഞാൻ നിവർത്തി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെയുള്ള മോഹാമിനെ കുറിച്ചും എന്റെ അന്തരംഗം ഹീർ ഹേരേസിനെ കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. ദൈവമേ സുനയോഗ്യമാകുന്നു.
പിതാവിനും പുത്രനും വിശുദ്ധിക്കുന്ന
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
കർത്താവിന്റെ നാമത്തിൽ വന്നു വരുവാൻ്റെയും വാഴ്ത്തപ്പെട്ട ഉയരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ നിലയിൽ ഈ ശുശ്രൂഷയെ നയിച്ചു കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും വന്ദിക്കുകയും മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ മുമ്പാകെ ശിരസുകളെ നമിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിലെ മെത്രാപ്പോലീത്ത ദേവ സാന്നിധ്യം കൂടി ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും എപ്പോഴും ഈ ശുശ്രൂഷയുടെ കൂടെയുണ്ട് എന്നൊരു സംശയമൊന്നുമില്ല. അഭിയന്ന തിരുവനത്തിനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും, പ്രത്യേക അരമനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഫിലിപ്പോസച്ചൻ, സന്തോഷച്ചൻ, ഐസക്കച്ചൻ എന്നീ വൈദികരെയും, അതോടൊപ്പം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായ വചനം നൽകുവാൻ തക്കവണ്ണം ഒരുങ്ങി കടന്നുവന്നിരിക്കുന്ന പ്രിയങ്കരനായ ബെന്നിയച്ചനെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് അരമനയിൽ ഉള്ള വിശ്വാസികൾ എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വളരെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പ്രവേശിക്കുമായി. സുവിശേഷ ഗീതങ്ങളെ 120-ാമത്തെ ഗീതം. ഈ ഗാനം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വരി ഇപ്രകാരം നമ്മൾ ഓർപ്പിക്കുന്നു: ആത്മാവിൻ ശക്തിയോടെ ജീവിക്കാൻ ആത്മമത്സരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ദൈവകൃപയ്ക്ക്, ദൈവിക നൽവരങ്ങൾക്ക് നിദാനമാകുന്ന വിധത്തിൽ അതിന്റെ ശക്തിയുക്തം ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാവുക. ദൈവത്തിന്റെ പേരിൽ നന്മ ജീവിക്കുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് വക്ര നിറഞ്ഞ പാവമാലിന്യം നിറഞ്ഞ ഈ ജീവിക്കുമ്പോൾ സമ്പന്നരായി ദൈവ തെളിച്ചമുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം അനുനിമിഷം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. എല്ലാമങ്ങേ മാനവത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ത്തുവാനായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. Yeah.
ഞങ്ങളുടെ മേൽ എനിക്ക്
അനുഗ്രഹം ചെയ്യണമേ.
പരസ്പരം കൈകൊണ്ട് ചെയ്യണമേ.
നിനക്ക് സ്തുതി, ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ,
രാജ്യമേ, ദുർഗത്തിലെ മലഭൂമിയിലും ആണമേ. ഉള്ളാപ്പം തരണമേ. ഞങ്ങളുടെ ശ്രമിച്ചതുപോലെ ഞങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ.
പറഞ്ഞു പറയുമേ. നിനക്ക് സമാധാനം.
ഭാഗ്യങ്ങളായ
ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പാർക്കുമോർ പാപി അനുസരിച്ച് ജീവിപ്പാനല്ലാതെ മരിപ്പാൻ ഇഷ്ടമില്ലെന്ന് തന്നെ കൊണ്ട് തന്നെ സത്യമായാണ് ഇട്ടവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, അനുസരിക്കുന്നവരാ ഞങ്ങളെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ രഹസ്യമായ പാപവേദനകളെ നീ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പരസ്യമായ മുറിവുകളെയും നീ സ്വസ്ഥമാക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുകയും ഞങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെയും അകൃത്യങ്ങളെയും മോചിക്കണമേ. ഞങ്ങളുടെ വൈരികളോട് നീ പ്രതികാരം ചെയ്യരുതേ. ആത്മാവിനും ശരീരത്തിലും കറകൂടാതെയും കുറ്റം കൂടാതെയും ഞങ്ങളെ നടത്തണമേ. പാപമെന്ന കുറ്റത്തിൽ നിന്ന് അല്പനേരം പോലും ഒഴിഞ്ഞിരിക്കുന്ന ഒരുവനുമില്ലെന്ന് നീ തീർച്ചയാക്കി കൽപ്പിച്ചിട്ടുള്ളതിനാൽ ജീവനുള്ളവരിൽ ഒരുവനും നിന്റെ തിരുമുമ്പിൽ നീതിമാനായിരിക്കുന്നില്ല. നിന്റെ കൃപയാൽ ഞങ്ങളുടെ കുറ്റങ്ങളെ നീക്കി ഞങ്ങളുടെ മഹാന്യായത്തിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ കൂടെ നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതാവേ, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾക്കുമാറാക്കണമേ. അതിനാൽ ഞങ്ങളുടെ ആത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ശത്രുക്കളായ പിശാചുക്കളുടെ മായ വിദ്യകളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിക്കണമേ. ലോകവഞ്ചനയിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ന്യായമായ വിധത്തിൽ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കനിവുണ്ടാകേണ്ടതിനായിട്ട് നിന്റെ അറിവിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ നീതിയുള്ള ന്യായവിസ്താരത്താൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പരസ്യമാക്കാതെ നിന്റെ കരുണയുടെ ചെറുക്കും കീഴിൽ ഞങ്ങളെ അതിമറയ്ക്കണമേ. പരിശുദ്ധ റൂഹായ ഏകദൈവത്വമായിട്ട് വന്നിക്കപ്പെടുന്ന വിശുദ്ധ തൃത്വത്തിന്റെ ഏക സ്വഭാവത്തെ വേണ്ട പ്രകാരം സ്തുതിപ്പാൻ നിന്നാൽ ഞങ്ങൾ പ്രാപ്തനാകുവായിട്ട് നീ ആരാകുന്നുവെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിനക്കും നീ അവനിൽ നിന്ന് പുറപ്പെടുന്ന പിതാവിനും നീ അവനോടുകൂടെ സമനായിരിക്കുന്നവനും നീ അവനിൽ കൂടിയെടുക്കുന്നവനുമായ പുത്രനും നടുലോകങ്ങളിലും ചേർച്ചയുള്ള സ്തുതികരേറ്റുവാനിടയാക്കണമേ. സ്വർഗീയ പിതാവും സാക്ഷാൽ കർത്താവും ആന്തിദ്ധമില്ലാത്ത രാജാവും ആയവന് ഇതിനൊക്കെ സ്തുതി മേലുള്ളവരാലും താഴെയുള്ളവരാലും നിന്റെ പിതൃത്വം വിശ്വസിക്കപ്പെടുകയും നിന്റെ കർത്തൃത്വം സ്തുതിക്കപ്പെടുകയും നിന്റെ രാജ്യത്വത്തിന്റെ വലിമ വന്ദിക്കപ്പെടുകയും നിന്റെ നിത്യമായ മഹത്വം പോർത്തപ്പെടുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് നിന്റെ ആധിപത്യത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങളെ നിന്റെ പിതൃത്വത്തിന് വാത്സല്യ മക്കളും നിന്റെ കർത്തൃത്വത്തെ ശരിയായി ഏറ്റുപറയുന്നവരും നിന്റെ രാജ്യത്വത്തെ എതിറ്റുകൂടാതെ വന്ദിക്കുന്നവരും നിന്റെ ദൈവത്വത്തെ മഹത്വത്തോടും വിശുദ്ധിയോടും കൂടെ സ്തുതിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ.
ത്രിയേക ദൈവത്തിന്റെ ബലിതിരനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ആ ദൈവത്തിന്റെ കൃപയുടെ ചിറയും കീഴിൽ നമുക്ക് ശരണം പ്രാപിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവമുമ്പാകെ ഏറ്റവും മൂല്യമായ ശ്രേഷ്ഠമായ നിമിഷം എന്ന് പറയുന്നത് ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെ അല്പസമയം ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ ലഭിക്കുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളൊക്കെ ഏറ്റവും ഫലവത്തായി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങനെയുള്ള നിമിഷങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായി വരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യവും മനസ്വസ്ഥതയും നൽകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു. ദൈവമാതാവായ കന്യാകുമാരിയമ്മന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് വാങ്ങി പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളാണ്. മാതാവിന്റെ മധ്യസ്ഥതയും മാതാവിന്റെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സഭാജീവിതത്തിനും ഒക്കെ
ഏറ്റവും അനുഗ്രഹവും കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദിവസം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു മാസക്കാലം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിവിടെ തിരിച്ചെത്തിയത്. ഒരുപക്ഷേ തിരുമേനിയൊക്കെ കാണുമായിരിക്കും. കഴിഞ്ഞ 17-ാം തീയതി ഇതേ ദിവസം ഏതാണ്ട് ഇതേ സമയം യാത്രയായി എന്നുള്ള വിവരം ദിവസം നിങ്ങൾക്കറിയാം. എന്നെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പിതാവ് എന്നെ നാട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ക്ഷണിച്ച പിതാവും ആ വിളി കേട്ട് പോയ ഞാനും ഒരിക്കലും പറഞ്ഞില്ല. ഒരുപക്ഷെ അതൊരു ഒരു മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ അതിന്റെ അവസാന നിമിഷങ്ങൾക്ക് വേണ്ടി ദൈവം മാത്രമേ അത് മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളൂ. വെള്ളിയാഴ്ച ഞാൻ പോയി, രണ്ടു ദിവസം ഞങ്ങൾ ഒരുമിച്ച് യാത്രയാവുകയും സന്തോഷമായിട്ട് കഴിയുകയൊക്കെ ചെയ്തു. ഞായറാഴ്ച ഞാൻ തന്നെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അതിന് അന്ത്യഭാഗം ഒരു പ്രയാസം തോന്നിയെങ്കിലും കുർബാന മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. തീർച്ചയായിട്ടും പിതാവിന്റെ മരണം മക്കളെ സംബന്ധിച്ചോളം ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു വേദനയാണെങ്കിൽ തന്നെയും അതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ അനുഗ്രഹവും ഒരു സ്പർശനവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ വേദന അപ്പുറം മറക്കത്തക്കവണ്ണം അല്ലെങ്കിൽ വേദനയെ സഹിക്കത്തക്കവണ്ണം ഉള്ള ഒരു ദൈവം നൽകുന്ന ഒരു ബലത്തിന് ഇടയായി തീർന്നു എന്നുള്ളതിൽ നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു മരണം ഉണ്ട്. ആ മരണം അതൊരു സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു 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 മഹത്വത്തിന്റെ തലത്തിൽ ആയിത്തീരുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മനസ്സിലാക്കുന്നത്. ദൈവ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ ഈ അവസരങ്ങളിൽ ഒരുക്കി. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ബുധനാഴ്ച പ്രാർത്ഥനയിലൊക്കെ ആളുകളൊക്കെയും അവസരങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ബലം നൽകി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് പ്രാർത്ഥനയുടെയൊക്കെ മഹത്വം പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അറിയപ്പെടുന്നത്. നെഞ്ചിലൊക്കെ വേദനയുടെ അമ്മിക്കല്ല് കിടക്കുമ്പോൾ അത് താങ്ങാൻ കർത്താവുണ്ടെന്നുള്ള ഒരു ആഴമായ ബോധം നമ്മളിലൊക്കെ രൂപപ്പെടുന്നത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലാണ്. നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയും എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിന് ധ്യാന നേതൃത്വം കൊടുക്കുന്നത് അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ബെന്നിയച്ചനാണ് ഡോക്ടർ ജോർജ് ഡാനിയലച്ചൻ. ഏത് അവസരങ്ങളിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുമ്പോഴും ഒരു മടിയും കൂടാതെ ഒരു എതിർപ്പും പറയാതെ വളരെ സന്തോഷത്തോടുകൂടി ഇതിൽ സംബന്ധിക്കുകയും വളരെ മനോഹരമായ ചിന്തകൾ പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു വന്ദ്യ വൈദികനാണ് ജോർജ് ഡാനിയലച്ചൻ. ഒരുപാട് അവസരങ്ങളിൽ അച്ഛനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും അച്ഛനെ കാൽപ്പാൻ തക്കോണം ദൈവം നമുക്ക് അവസരം ഒരുക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച താല്പര്യത്തിന് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജോർജ് ഡാനിയലച്ചൻ സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 235-ാമത്തെ ഗീതം ദൈവ പഴയ ഒരു ഗീതമാണ് ദൈവത്തിന് സമർപ്പിക്കാം. തുണ എനിക്ക് യേശുവേ കുറവിനിയില്ലതാൻ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് തമ്പുരാന്റെ തണലിലാണ് ഞാനും നിങ്ങളും എന്നുള്ളത്. തീർച്ചയായിട്ടും വിളിക്കുന്ന ഓരോ ആളുകൾക്കും തൻ്റെ ബലമുള്ള ഭുജങ്ങളുടെ തണലിൽ നമ്മളെ തന്നെ ഓരോ നിമിഷവും സൂക്ഷിക്കുന്ന കാക്കുന്ന അത് ആകുല വേളകളിലാണെങ്കിലും ആപത്തു നാളുകളിലും പരിചയും പലകയുമായി ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന സ്നേഹിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഒരുക്കത്തോടെ എടുത്തു വരത്തക്കവണ്ണമുള്ള ഒരു ആത്മാവിനെ നമ്മളിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
തുണ എനിക്ക് യേശുവേ ഗുണയേ ദിഗേ ദുരോ
ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടൊരിക്കൽ കൂടി ഒരുമിച്ചേർന്ന് സംബന്ധിക്കുവാനിടയാക്കിയ പരമകാരുണികനായ ദൈവത്തെ ഈ സമയത്ത് മാറ്റപ്പെടുത്തുന്നു. കർത്താവിൽ പ്രിയരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഇന്ന് അല്പസമയം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം 4:9 വാക്യങ്ങളാണ്. ഒന്ന് ദിനവൃത്താന്തം 4:9 യബ്രേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ പിന്നെ എന്നെ താക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇവിടെ ഇംഗ്ലീഷിലെ Jabez was more honorable than his brothers, and his mother called his name Jabez, saying, because I bore him in pain. Jabez called upon the God of Israel, saying, oh, that you would bless me and enlarge my border, and that your hand might be with me, and that you would keep me from harm, so that it might not bring me pain. And God granted what he asked. വിശുദ്ധ വേദഭാഗം നമുക്ക് ഇവിടെ പല വീടുകളിലും ചെന്നാൽ ഈ പ്രയർ ഓഫ് ജബേസ് എന്നുള്ളത് അത് ഫോട്ടോയിൽ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. പല വീടുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ പ്രയർ ഓഫ് ജബേസ്. വളരെ ഹ്രസ്വമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സൂചന മാത്രമേ ഈ ആളിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. എന്നാൽ ജബേസിന്റെ പ്രാർത്ഥന വളരെയധികം പ്രസിദ്ധമായ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ അല്പസമയത്ത് ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ജബേസ് എന്ന് പറയുന്ന ഈ ആളിനെ ഒന്ന് ദിനവൃത്താന്തം 4:9-10 പറയുന്ന ഈ ജബേസിനെ തന്നെ വ്യത്യസ്തനാക്കിയത് തന്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തില് തന്നെ അറിയുന്നത് യബേസിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രമാണ്. ജന്മം കൊണ്ട്, അവിടെ പറയുന്നു, വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ജന്മം കൊണ്ട് ദുഃഖം സമ്മാനിച്ചുവെങ്കിലും ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചവനാണ് യബേസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനകത്ത് നമുക്ക് ചിലപ്പോ അറിയാം, നമ്മൾ ചിലപ്പം ചിലരെങ്കിലും അവരുടെ മക്കളുടെ ജീവിതം കണ്ടു മടുത്ത് ഇങ്ങനൊരു സന്തതി എനിക്ക് ഉണ്ടാകാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥം ചെയ്തു പോയിട്ടുള്ള പലരും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ജനനത്തെക്കാൾ വലിയതാണ് ജീവിതം. സന്തോഷിപ്പിച്ച് ജനിച്ചവനല്ല, കരയിട്ട് പിറന്നവനാണ് യബേസ് എന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തില് കാണുന്നു, ഞാൻ അവനെ പ്രസവത്തോടെ പ്രസവിച്ചു. ഇത് വേദപുസ്തകത്തില് അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇതിന് തരുന്നില്ല. എന്നാൽ സമാനമായ ഒരു വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ബെന്യാമീന്റെ ജനനം, അത് റാഹേലിന് ദുഃഖവും മരണവും നൽകിയതാണ്, സംഭവിച്ചതായിരുന്നു ബെന്യാമീന്റെ ജനനം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇവൻ വ്യസനപുത്രനാകയാൽ ബെനോനി എന്നവനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് തിരുത്തിയിട്ട് അല്ല, അവൻ സന്തോഷത്തിന്റെ പുത്രനാണ് എന്നുള്ളത് കാണിച്ച് ബെന്യാമീൻ എന്ന് അവനെ വിളിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ചിതവേദ ഭാഗത്ത്. അതുപോലെ തന്നെ രണ്ടാമത് ഈ ഭാഗത്ത് ഈ വാക്യത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവിടെ പറയുന്നത്. ആ വാക്യത്തിൽ പറയുന്നത് വെരി ഹോണറബിൾ പേഴ്സൺ, മോർ ഹോണറബിൾ എന്നാണ് ഇംഗ്ലീഷ് വേദ പുസ്തകത്തിൽ എനിക്ക്, മലയാളത്തില് മറ്റുള്ള സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു യബേസ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോഴേ നമ്മള് സഭാപ്രസംഗി നമ്മൾ വായിക്കുന്നുണ്ട്, 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നല്ല പേര് ദുരന്ത തൈലത്തെക്കാളും എന്ന് പറഞ്ഞൊരു ഭാഗം അവിടെ ഉണ്ട്. അത് ഉത്തമമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം, ഇന്നത്തെ ആധുനിക ലോകത്തില് ഈ നല്ല പേര് എന്നുള്ളതിന് എന്താണ് പ്രസക്തി എന്ന് നാം ഓർക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവനെ ഹീറോയായി കാണുന്ന ഒരു ദുഷിച്ച ലൗകിക പ്രവണത നമ്മുടെ ഇടയില് സമൂഹത്തില് ആത്മീയ രംഗത്ത് പോലും ഇന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇപ്പം ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നത്, ലജ്ജയായതിലവർക്ക് മാനം തോന്നുന്നു, ദൂഷ്യന്റെ ശത്രുക്കളുടെ അടയാളമായിട്ട് അതിനെ കാണുന്നതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പോട്ടെ, ഈ ഭാഗത്തിൽ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആ ചെറിയ ഒരു ജീവിതം കൊണ്ട് തന്റെ ഹ്രസ്വമായ ജീവിതം മറ്റ് മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ആ യബേസിനെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ തിരുക്കുറളില് തിരുവള്ളുവർ പറയുന്നുണ്ട്, തമിഴ് സാഹിത്യത്തിൽ പറയുന്നുണ്ട്, ലിവിംഗ് ഈസ് മോർ പ്രഷ്യസ് ദാൻ ലൈഫ്, ജീവിതം ജീവനേക്കാൾ വലുതാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതുപോലെ ഈ ഹ്രസ്വമായ ജീവിതം കൊണ്ട് ശാശ്വതമായ ഒരു സ്മരണ യബേസിനെ പറ്റി നമുക്കേവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ മനുഷ്യനെ, ഈ ആളിനെ എപ്പോഴും ഈ വിശുദ്ധ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. പോട്ടെ, ഞാൻ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യബേസിന്റെ പ്രാർത്ഥനാ വിഷയമായിരുന്നു. വളരെ ഹ്രസ്വവും വളരെ ആസ്വാദ്യവുമായ ഒരു പ്രാർത്ഥനയാണ് യബേസിനുണ്ടായിരുന്നത്. യബേസ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത് എന്ന് നാം ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. ഏതു തരത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയെന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഓർക്കുന്നത് നല്ലതാണ്. പ്രധാനമായിട്ട് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന പൗലോസപ്പോസ്തലൻ ലേഖനങ്ങൾ പല ലേഖനങ്ങളിലും പറഞ്ഞു വരുന്നത് പോലെ കാണുന്നത് പോലെ തന്നെ പ്രാർത്ഥനയിലെ അത്യന്താപേക്ഷിതമായിട്ടുണ്ടായിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. പല ഭാഗത്തായിട്ട് പൗലോസപ്പോസ്തലൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രാർത്ഥനിക്കുവാനായിട്ട് യഥാർത്ഥമായി പരിപൂർണ മനസ്സോടുകൂടി പ്രാർത്ഥനയ്ക്കായി വരുന്നവൻ, ഗിൽറ്റി കോൺഷ്യൻസ് കുറ്റബോധമുള്ള മനസാക്ഷി തുടങ്ങിയവനായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിലെ മനസ്സിലെ സെൽഫിഷ്നെസ് അഥവാ തൻകാര്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണമാകുന്നില്ല. മൂന്നാമത്, ബിറ്റേർനെസ് വേഴ്സസ് മറ്റുള്ളവരോട് ശത്രുതയായിരിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണമാകുന്നില്ല. ഇത് നമുക്കൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങളുള്ളത് പ്രാർത്ഥനയ്ക്ക്. യഥാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഇത് മൂന്ന് അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കുറ്റബോധമുള്ള മനസാക്ഷിയും മറ്റുള്ളവരോടുള്ള വിദ്വേഷം തൻകാര്യം മാത്രം, ഇതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും വിഘാതമായി നിൽക്കുന്ന ഈ കാര്യങ്ങളാണ്. എന്നാൽ എബേസിന്റെ പ്രാർത്ഥനാ വിഷയം വളരെയധികം വ്യത്യസ്തമായിരുന്നു എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അഞ്ച് കാര്യങ്ങളാണ് എബേസിന്റെ പ്രാർത്ഥനാ വിഷയം. ഒന്ന്, ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഇംഗ്ലീഷ് മനുഷ്യന്റെ അനുഗ്രഹമല്ല, മനുഷ്യൻ അനുഗ്രഹിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടുകയില്ല. ആരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നാലും അവരുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിച്ചാലും അതല്ല അനുഗ്രഹം. ദൈവാനുഗ്രഹമാണ് യഥാർത്ഥ അനുഗ്രഹം. മറ്റുള്ളവരെ മുതലെടുക്കുവാൻ വേണ്ടി സ്വാർത്ഥ താല്പര്യത്തോടുകൂടി അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അവരെ സ്നേഹിക്കുന്നു കാണിക്കുന്നു നല്ല അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ നല്ല അനുഗ്രഹം ഉണ്ടാകുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥമായ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്. മുകളിലേക്ക് കൈകൾ ഉയർത്തി പിതാവാൻ ദൈവത്തെ നോക്കി അവിടുന്നാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കേണ്ടത്. നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഈ അബേസിന്റെ പ്രാർത്ഥന നാം 32-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യാക്കോബ് താൻ വർഷങ്ങൾ കൊണ്ട് നേടിയ എല്ലാ സമ്പാദ്യങ്ങളുടെയും അതിന്റെ നിരർത്ഥതയും നിസ്സഹായതയും അനുഭവിച്ചറിയ യാക്കോബ് ഒരു സ്ഥലത്ത് വെച്ച് അതിനെ പെനിയേലാക്കി തീർത്തു എന്ന് നാം കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. 32-ാം അധ്യായം 30-ാം പുസ്തകത്തില് ദൈവത്തോട് ആവശ്യബോധത്തോടുകൂടി ഉള്ളിൽ തട്ടി യാചിക്കുകയാണ് അവിടെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. നമ്മളെ പ്രധാനമായിട്ട് ഓർക്കണം, ഭൗതിക നന്മകളല്ല യഥാർത്ഥമായ അനുഗ്രഹം എന്ന് പറയുന്നത്. യാക്കോബ് മനസ്സിലാക്കി താൻ നേടിയിരുന്ന സമ്പാദ്യങ്ങളിലൊന്നുമല്ല യഥാർത്ഥമായ സമ്പാദ്യം, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ് അതിനേക്കാൾ വലുത്. താൻ നേടിയതൊക്കെയും എല്ലാം ഒരു അർത്ഥമില്ലാത്തതും അതിന്റെ നിസ്സഹായതയും അനുഭവിച്ചിറങ്ങിയ യാക്കോബാണ് ദൈവത്തോട് മല്ലിട്ടിട്ട് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എങ്ങനെ വിടുകയില്ല എന്ന് പറയുന്നത്. തുടർച്ച വാക്യങ്ങൾക്ക് 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ധനമുണ്ടാകുന്നു. അവിടെ ആ ധനമാണ് യഥാർത്ഥമായിട്ട് ഇവിടെ യബേസ് പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുക. നമ്മള് എഫേസ്യം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
അത് ക്രിസ്തുവില് ദൈവം നൽകുന്ന ആത്മീയമായ അനുഗ്രഹമാണ്. അത് നേടിയവനാണ് യഥാർത്ഥമായ യഥാർത്ഥ സമ്പന്നൻ എന്ന് പറയുന്നത്. ഇതാണ് നിശ്ചയമായ അനുഗ്രഹം. അതുകൊണ്ട് ഈ ആദ്യത്തെ പ്രാർത്ഥന, എബ്രയസിന്റെ പ്രാർത്ഥനാ വിഷയം, ആദ്യത്തെ പ്രാർത്ഥന, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. രണ്ടാമത് എബ്രയസിന്റെ പ്രാർത്ഥനാ വിഷയം, എന്റെ അതിര് വിസ്തീർണമാക്കണം. എന്റെ അതിര് വിസ്തീർണമാക്കണം. ഇവിടെ വേദപുസ്തകത്തില് ഇതിന്റെ പരാമർശം എന്താണ് മീൻ ചെയ്തിരിക്കുന്നത് എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഇവിടെ ഇംഗ്ലീഷ് വേദത്തിൽ പറയുന്നത് ആൻഡ് എൻലാർജ് മൈ ബോർഡർ. അവിടെ എന്താണെന്ന് നമുക്ക് വ്യക്തമായറിയില്ല എങ്കിലും പോലും അതിന് സമാനമായിട്ട് രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്നാമത്തെ വാക്യത്തില് പറയുന്നത് യെഹിലിച്ചാ പ്രവാചന ശിഷ്യന്മാർ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം നമ്മുടെ അപര്യാപ്തതകൾ, നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ കഴിവുകേട് യഥാർത്ഥമായി അറിയുന്നിടത്താണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ ബലഹീനത, നമ്മുടെ നിസ്സഹായാവസ്ഥ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ ആവശ്യം ആരംഭിക്കുന്നത്. അതാണ് എന്റെ അതിര് വിസ്തീർണമാക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്റെ അപര്യാപ്തതകൾ, എന്റെ നിസ്സഹായാവസ്ഥകൾ ഞാൻ എപ്പോൾ അറിയുന്നു, അപ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ആഴം കൂടും. മൂന്നാമതായിട്ട് യബേസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അവിടുത്തെ കൈ എന്നോട് കൂടെ ഇരിക്കണം. അവിടുത്തെ കൈ എന്നോട് കൂടെ ഇരുന്ന്, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്, നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ദൈവമില്ലാത്ത യാത്ര. നാം എവിടെ പോയാലും ദൈവമില്ലാത്ത യാത്ര അത് അനുഗ്രഹത്തിനായിട്ട് തീരുകയില്ല. പുറപ്പാട് പുസ്തകം 33:15 മോശ പ്രാർത്ഥിക്കുന്നുണ്ട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമില്ലാത്ത അധ്വാനം, നമുക്കറിയാം സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ശിഷ്യന്മാര്. ദൈവം കൂട്ടുള്ള വഴിയിൽ മാത്രമേ നാം സഞ്ചരിക്കാവൂ. ദൈവത്തിന്റെ കൂട്ടാവശ്യപ്പെടാവുന്ന കാര്യത്തിലെ വിശ്വാസി ഏർപ്പെടാവൂ എന്നുള്ളതും കൂടിയുണ്ട്. നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടുവാനായിട്ട് സാധിക്കണം. അതായത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യത്തിലെ വിശ്വാസിക്ക് ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. അവിടെ മാത്രമേ ദൈവമേ നിന്റെ സാന്നിധ്യത്തോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ദൈവം എന്നോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, മുമ്പേ തന്നെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതിനോടുകൂടി എല്ലാം നിനക്ക് ദൈവത്തിന്റെ കൈ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യവും ദൈവ സഹിത്വവുമാണ് ആ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത്. എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, നാം ഏതവസ്ഥയിലായിരുന്നാലും എവിടെയായിരുന്നാലും എന്തായിരുന്നാലും കൃപയിൽ നിന്ന് വീണുപോയാൽ നമുക്ക് യാതൊന്നുമില്ല. കൃപയിൽ നിന്ന് നാം എപ്പോൾ വീഴുന്നുവോ അന്നേരം നമ്മുടെ പരാജയമാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മൾ പറയത്തിൽ നാട്ടിപ്പുറത്തിലെ ഗുരുത്തമ്പിച്ച് നിന്നൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് മാത്രം ജീവിക്കാനേ ഉള്ളൂ. ദൈവകൃപയിൽ നിന്ന് നാം താഴെ പോകുന്നുവോ അവിടെ നമുക്ക് പരാജയം സംഭവിക്കുന്നു. ഇനി നാലാമത്തെ യബേസിന്റെ പ്രാർത്ഥനാ വിഷയം, നാലാമത്തെ പ്രാർത്ഥനാ വിഷയം, അനർത്ഥത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഇംഗ്ലീഷ് വേദപുസ്തകത്തില് കീപ് മീ ഫ്രം ഈവിൾ. അവിടെ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ അനർത്ഥത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു, നാം തന്നെ നമ്മുടെ കാവൽ ഏറ്റെടുക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം വളരെയധികം പ്രൊട്ടക്ഷൻസ് ഉള്ള പല രാജ്യ നേതാക്കന്മാർ പോലും കൊല്ലപ്പെട്ടത് എല്ലാ സ്ഥാപനത്തിന്റെയും മധ്യത്തിലാണ്, എല്ലാ സെക്യൂരിറ്റിയുടെയും മധ്യത്തിലാണ് പലരും കൊല്ലപ്പെട്ടിരിക്കുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാർ പലരും. ഇവിടെ നാം പ്രധാനമായിട്ട് ഓർക്കണം, നമ്മുടെ കാവൽ നാം തന്നെ ഏറ്റെടുക്കരുത്, മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ളതിനുപരി ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥമായ ആ ദൈവമാണ് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷിക്കേണ്ടതും വിടുവിക്കേണ്ടതുള്ള കാര്യം നാം ഓർക്കുക. 121 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പകലും രാത്രിയിൽ ഉറങ്ങാതെ മയങ്ങാതെ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ നിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കുക, ദൈവത്തിന്റെ കൈകൂടുള്ളപ്പോൾ നീ അനർത്ഥം കാണുകയില്ല. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസ ജീവിതത്തില് നമുക്ക് നേരിടുന്ന പല പ്രയാസങ്ങളും, ശാരീരികമോ ഭൗതികമോ ആത്മീയമായ ആവിൽ നാം എന്ത് പ്രയാസപ്പെട്ടാലും കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയില് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണമേ. ഈ പ്രാർത്ഥനയില് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാം, സങ്കീർത്തനം 34:19 വാക്യത്തിൽ പറയുന്നുണ്ട്, തീരുമാന അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു, അവൻ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അങ്ങനെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു 34 വീണ്ടും പറയുന്നുണ്ട്. ഇവിടെ ജബേസിന്റെ പ്രാർത്ഥന ഇതായിരുന്നു, അനർത്ഥത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 5 പ്രാർത്ഥന, വ്യസനത്തിൽ നിന്ന് എന്നെ കാക്കണമേ. 10 അവസാന ഭാഗത്ത് പറയുന്നത്, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. വ്യസനത്തിന് തന്നെ കാക്കണമേ. എന്താണെന്നറിയാമോ, വ്യസനത്തിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പാപമാണ്. വ്യസനത്തിന്റെ മൂലകാരണം, യഥാർത്ഥത്തിലുള്ള കാരണം, അതിന് ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വ്യസനത്തിന്റെ കാരണം നമ്മുടെ പാപം തന്നെയാണ്. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. വ്യസനത്തിന്റെ മൂലകാരണം പാപമാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. വ്യസനം അഥവാ ദുഃഖമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ സമാധാനം എന്ന് വിളിക്കുന്നത്. പാപം ക്ഷണിച്ചു വരുത്തുന്ന അപകടമാണ് വ്യസനം എന്ന് പറയുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തിന്മയ്ക്ക് നന്മ എന്ന് പേര് വിളിച്ച് പാപത്തെ താലോലിക്കുന്ന ഒരു തലമുറ അനുഭവിക്കുന്ന വ്യസനം എത്ര വലിയതാണ്. ആ വ്യസനമാർഗത്തിന് രക്ഷപ്പെടാനുള്ള ഏക സമാധാന മാർഗം ക്രിസ്തുവാണെന്ന് നാം ഓർക്കണം. ഇന്നത്തെ ആധുനിക ലോകത്തില് പ്രത്യേകമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഈ സൊസൈറ്റി ആണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ പോലും പല മോശമായ പല കാര്യങ്ങളെയും സമൂഹം അങ്ങ് ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നല്ലതാണ്, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അത് വളരെയധികം അബദ്ധത്തിൽ നമ്മെ എന്ന് കൊണ്ടു ചെല്ലുന്നതാണെന്നുള്ള കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ദൈവം നമ്മുടെ സമാധാനം എന്ന ശ്രദ്ധേയനം 2:14 വാക്യത്തിൽ വായിക്കുന്ന ക്രിസ്തു നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം. അപ്പം വ്യസനത്തിൽ നിന്നുള്ള മാർഗത്തിൽ നിന്ന് ശാശ്വത മാർഗത്തിലേക്കുള്ള പരിവർത്തനമാണ് മനുഷ്യന് ആവശ്യം. കാരണം 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വ്യസനത്തിൽ നിന്നുള്ള മാർഗമല്ല ശാശ്വത മാർഗത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ സമ്പന്നമായ മനുഷ്യ ജീവിതം എന്ന് പറയുന്നു. അത് ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിലെ ഓരോ സപ്പോസ്തലം പറയുന്നുണ്ട്, സകല മാനുഷിക ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം 5 കാര്യങ്ങളാണ് എബേസിന്റെ പ്രാർത്ഥനാ വിഷയം. 1, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 2, എന്റെ അതിര് വിസ്തീർണമാക്കണം, എന്റെ അപര്യാപ്തതകളെ യഥാർത്ഥമായി എനിക്ക് അറിയുവാൻ സാധിക്കണം, അവിടെ നീ പ്രവർത്തിക്കണം. 3, അവിടുത്തെ കൈ എന്നോടുകൂടെ ഇരിക്കണം, ഞാൻ എവിടെയായിരുന്നാലും അവിടുത്തെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടായിരിക്കണം. 4, അനർത്ഥത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, ദുഷ്ടിൽ നിന്നും അവന്റെ സകല പരീക്ഷകളിൽ നിന്നും ദുഷിച്ച മാർഗങ്ങളിൽ നിന്നെ കാത്തുകൊള്ളണം. 5, വ്യസനത്തിൽ നിന്ന് തന്നെ കാക്കണം, കാരണം വ്യസനത്തിന്റെ മൂലകാരണം പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ നിന്നെ കാക്കണം. എന്തൊക്കെയാണ് എബേസിന് കിട്ടിയത്? 1, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ട് അവന് അനുഗ്രഹം കിട്ടി, പ്രോസ്പെറിറ്റി. 2, എന്റെ അതിര് വിസ്താരമാക്കണമേ എന്ന് പറഞ്ഞതിനാൽ അവന് വിസ്തൃതി കിട്ടി അഥവാ അവകാശം അഥവാ പൊസിഷൻ. മൂന്ന്, അവിടുത്തെ കൈ എന്നോടുകൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ട് സഹിത്വം, ദൈവത്തിന്റെ സഹിത്വം അഥവാ പാർട്ണർഷിപ്പ് ജബേസിന് കിട്ടുന്നു. നാലാമത്, അനർത്ഥത്തിനും തന്നെ കാക്കേണമേ എന്ന് പറഞ്ഞതുകൊണ്ട് സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ ജബേസിന് കിട്ടുന്നു. അഞ്ചാമത്, വ്യസനത്തിന് തന്നെ കാക്കേണമേ എന്നവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അവന് സമാധാനം അഥവാ പീസ് അവന് ലഭിക്കുന്നു. അഞ്ച് കാര്യങ്ങൾക്ക് അഞ്ച് പ്രാർത്ഥനകൾ നടത്തി അഞ്ച് കാര്യങ്ങളാണ് ജബേസ് നേടിയെടുക്കുന്നത്. ഒന്ന്, അനുഗ്രഹം അഥവാ പ്രോസ്പെറിറ്റി. രണ്ട്, വിസ്തൃതി അഥവാ പൊസിഷൻ. മൂന്ന്, സഹിത്വം അഥവാ പാർട്ണർഷിപ്പ്. നാല്, സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ. അഞ്ച്, സമാധാനം അഥവാ പീസ്. ഇത്രയും അനുഭവിക്കുന്ന മനുഷ്യൻ ഇതനുഭവിക്കുവാൻ പറ്റി അബേസ് സന്തോഷത്തിന്റെ പുത്രനായിരുന്നു. ലേഖനം മൂന്നാമത്തെ 20-ാം വാക്യത്തിൽ നാം വായിച്ചു, നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശയിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നാം പ്രത്യേകമായിട്ട് ഓർക്കുക, നമ്മൾ ഓരോ കാര്യവും കാണുന്നത് അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിലാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ കാര്യവും കാണുമ്പോൾ നമ്മുടെ അതിന്റെ യഥാർത്ഥ രൂപമല്ല കാണുന്നത്, നമ്മുടെ കാഴ്ചപ്പാടിലാണ് നാം ഇന്ന് വിലയിരുത്തുന്നത്. ഇവിടെ ജബേസ് രസനപുത്രൻ എന്നുള്ള പേരിൽ മാറ്റി സന്തോഷത്തിന്റെ പുത്രനാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം തന്റെ പ്രാർത്ഥനാഗ്രഹവും വിസ്തൃതിയും സഹിത്വവും സംരക്ഷണവും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചനായി അദ്ദേഹം. ആ പ്രാർത്ഥന എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ആ പ്രാർത്ഥന നമ്മെ വഴി നടത്തട്ടെ. ജബേസിന്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയായിത്തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യത്തെ ആസ്പദമാക്കി അഭിനേഷം നടത്തിയ പ്രസംഗം തീർച്ചയായിട്ടും ഏറ്റവും അനുഗ്രഹീതമായ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ആഴമായിട്ട് പതിഞ്ഞ ഒരു ചിന്തയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് പേര് പ്രസംഗിച്ചിട്ടുണ്ട് ഈ ഭാഗമെടുത്ത്, പ്രത്യേകിച്ച് യബാസിന്റെ പ്രാർത്ഥന. അനേകർ ഒരുപാട് ബുക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങിയിട്ടുണ്ട്. അനേകരുടെ വാക്കുകളിൽ കൂടി ഈ പ്രസംഗത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ശരിക്കും ഒരു പല കാര്യങ്ങളിലും മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തത്തക്ക വണ്ണമോ അച്ഛൻ ഈ ഒരു ഭാഗം എടുത്ത് പഠിച്ച് നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് അത് തോന്നി. വളരെ രസകരമായ രീതിയിൽ വളരെ ചിന്തിക്കത്തക്കവണ്ണം അച്ഛൻ ആ പ്രസംഗം നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല അച്ഛന് ഇത് പ്രസംഗിക്കാൻ ഇടയായി തീർന്ന ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. കാരണം നേപ്പാളത്തിന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ വലിയൊരു പ്രതീക്ഷ നമുക്ക് ഉണർത്തി തരും എന്നുള്ളതാണ്. വ്യസനത്തിൽ ജനിച്ചവൻ സന്തോഷത്തിന്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം ഇടയാക്കിയ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സാധ്യതയെ പറ്റിയുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ഏത് ദുഃഖത്തിന്റെ തലങ്ങളിലും അവിടെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയുടെയും ഏറ്റവും നല്ല സാധ്യതയുടെയും ഒക്കെ ഒരു തലങ്ങളെ ഉണർത്തിക്കാട്ടുന്ന വലിയൊരു സ്പർശനം അച്ഛൻ്റെ ഈ വാക്കുകളിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് സന്തോഷവും നന്ദിയും ഉണ്ട്. തുടർന്നും അച്ഛൻ്റെ സാന്നിധ്യവും ഇതുപോലെ ആഴമായ വളരെ ഗഹനമായ കാര്യങ്ങളിലൊക്കെ കൽക്കത്തക്കവണമുള്ള അവസരങ്ങൾ വീണ്ടും ഒരുക്കി തരണം എന്ന് വളരെ വിനയത്തോടുകൂടി അച്ഛനോട് അപേക്ഷിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ സന്തോഷവും നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. തുറന്നുള്ളത് ദുഃഖങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള നിമിഷമാണ്. ഈ സമയത്ത് ഒരു സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കും. അതിനുശേഷം ദുഃഖങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ സുപരിചിതമായിട്ടുള്ള ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. മറഫ്രൈമിന്റെ ബോവസ കർത്താവെ കറിയില്ലാത്ത ഹൃദയം എനിക്കറിയണം എന്നുള്ളത്.
കർത്താവെ കറയില്ലാത്ത കർത്താവേ എന്താ
പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് ആയിട്ട് വായിക്കുകയാണ്. നമ്മൾ നിരന്തരം പ്രാർത്ഥന ഓർക്കാറുള്ള ആലീസ് ബ്രെയിൻ ട്യൂമറായി ഇപ്പോഴും ചികിത്സയിലാണെങ്കിൽ തന്നെയും അതിശക്തമായ തലവേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു. ആലീസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ രാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരി സ്ത്രീ ബ്രെയിൻ ട്യൂമറായിട്ട് പ്രയാസപ്പെടുന്നു. ഒരുമാതിരിപ്പെട്ട ചികിത്സയൊക്കെ കഴിഞ്ഞുവെങ്കിലും പുതിയ ചികിത്സയൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗഖ്യത്തിന് വേണ്ടി രാജിയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസർ ചികിത്സയിലെ കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന എലിസബത്തിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ ക്യാൻസറിന്റെ തന്നെ ചികിത്സയിലായിരിക്കുന്ന പ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഡാനിയലിനെ ദൈവസന്നിധിയിൽ സെന്റ് തോമസിൽ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. രൂപേൻ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ രാജൻ എന്ന് പറയുന്ന ഒരാളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റേരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടുന്ന കാരുണ്യവാനായ ദൈവമേ, ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും അങ്ങയുടെ സ്പർശനം ലഭിക്കത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ശരീരങ്ങളെ ഒരുക്കണമേ. ആ സ്പർശനത്തിന്റെ സുഖം അറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വിശ്വാസത്തിലും അങ്ങയുടെ ശരീരത്തിലും ചേർത്തുറപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ ആരാധനയിൽ ഞങ്ങൾ ഭക്ഷിക്കുന്ന തിരുശരീര രക്തങ്ങളൊക്കെയും അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവകാശികളായിട്ടും മക്കളായിട്ടും ജീവിക്കത്തക്കവണ്ണമുള്ള സാധ്യതയെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. നന്മ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രകാശമുള്ളവരായി ആത്മനിറവുള്ളവരായി ലോകത്തിന് തന്നെ മാതൃകയുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാരത്തിൽ കൂടി പ്രയാണം ചെയ്യുന്ന നിമിഷങ്ങളിൽ അവിടെ പ്രകാശ സംഭവമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങ് കൂടെയുണ്ടെന്നുള്ള ധൈര്യവും ഈ ലോകത്തിൻ്റെതായ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോഴും ആ ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ ഞങ്ങളെ തന്നെ മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ആന സാന്നിധ്യം ഉണ്ടാകത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ ചേർത്ത് പിടിച്ച് ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. തന്റെ ശിഷ്യന്മാരോട് അവിടെ അവളി ചെയ്തല്ലോ, കണ്ടാലും ലോകാവസ്ഥത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കാമെന്ന്. ജീവിതത്തിൽ അവസാനം വരെയും ആ ഒരു പരിരക്ഷയായിരിക്കണമേ ഞങ്ങളുടെ ധൈര്യവും ബലവും ഒക്കെ. പ്രത്യേകിച്ച് അനേക രോഗികളെ രൂപ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പേര് പറയാതെ പോയ അനേകം രോഗികളും ഉണ്ടല്ലോ, അവരെയൊക്കെ വീണ്ടും അങ്ങയുടെ മുമ്പാകെ വയ്ക്കുന്നു. കരുണയല്ല ഒന്നുമില്ലല്ലോ അവരുടെ സൗഖ്യത്തിന്, ആ കരുണ എപ്പോഴും അവരോട് കൂടി ഉണ്ടായിരിക്കണമേ. ആർക്കും ആശ്വസിപ്പിച്ചാലും എത്രയൊക്കെ വൈദ്യന്മാർ ശുശ്രൂഷിച്ചാലും അതിൻ്റെയൊക്കെ അപ്പുറം സ്വർഗത്തിന് ലഭിക്കുന്ന ധൈര്യമായിരിക്കണമേ അവർക്ക് ലഭിക്കുന്ന സന്തോഷ സമാധാനം. അത് നേടിയെടുക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ആഴമായ ബന്ധത്തിൽ ജീവിപ്പാൻ ഞാൻ അവരെയൊക്കെ സഹായിക്കണമേ. ജീവിതത്തിന്റെ ഏറ്റവും മാധുര്യമേറിയ നിമിഷങ്ങൾ ഒരുക്കി തരുന്നത് അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണല്ലോ. ആ പ്രത്യാശയൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗത്തിന്റെ മധ്യത്തിലും കൈവിടാത്തവനായ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ആഴമായ വിശ്വാസം അതൊരു സത്യമായി തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം നൊമ്പരങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ആഴം ഹൃദയത്തിൽ പതിക്കുമ്പോൾ ആ ആഴത്തെ അല്ലെങ്കിൽ ആ വേദനയെ താങ്ങുന്ന കരങ്ങളാണല്ലോ അങ്ങയുടെ സാന്നിധ്യം. ദൈവം വിട്ടുപിരിയാതെ ആ ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ ഇടയാക്കി തീർക്കണമേ. ആ ബന്ധം നശിപ്പിക്കുന്ന ഒരുപാട് പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ അപ്പാടെ മാറ്റി അങ്ങനെയുള്ള ബന്ധം സുസ്ഥിതമാക്കുവാൻ തക്കവണ്ണം ഒരു പരിശുദ്ധമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും രൂപ സമർപ്പിക്കുന്നു. പുതിയ അധ്യയന വർഷം സ്കൂളുകളൊക്കെ തുറന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന മക്കളെയൊക്കെ തമ്പുരാൻ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മെച്ചമായ അവസ്ഥയും അവരുടെ മാനസികമായ നന്മയുടെ നിലവാരങ്ങളെയൊക്കെ തകർക്കാൻ സാധ്യതയുള്ള ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ ആ ബലഹീനമായ വശങ്ങളെയൊക്കെ മാറ്റി നന്മയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവിക അറിവിൽ ജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ പ്രചോദനങ്ങളും നിന്റെ മകൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എന്തുദ്ദേശത്തോടുകൂടിയാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് അതിനെ ലഭ്യമാകത്തക്കവണ്ണം ജീവിപ്പാൻ നിന്റെ മക്കളെ ഒക്കെ സഹായിക്കണമേ. വീട് വിട്ട് പുറത്തു പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെയും മക്കളുടെ ഈ പോക്ക് ഒരു ദുഃഖമായി തീരാതെ വണ്ണം അത് സന്തോഷമായി മാറത്തക്കവണ്ണം എപ്പോഴും അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യവും സംരക്ഷണവും ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ബലവും ആയുസും ഓജസ്സും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള തിരിച്ചറിവ് നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. മദ്യവും മയക്കുമരുന്നും മൂലം തെറ്റായ പഥങ്ങളിലേക്ക് യാത്രയായിരിക്കുന്ന മക്കളെ അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരുവാനും അങ്ങയുടെ പാതയിൽ ഉൾക്കാഴ്ചയോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനുമുള്ള ഉൾവിളി നിന്റെ മക്കൾക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. കുടുംബബന്ധത്തിൽ ആഴമായ സ്നേഹത്തോടുകൂടിയും പരസ്പരം അംഗീകരിച്ചും ഉൾക്കൊണ്ട് ജീവിപ്പാനുള്ള കൃപകളെ നിന്റെ ദാസർക്കൊക്കെ അവിടെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തനിയെ പ്രയാസത്തോട് താമസിക്കുന്ന എല്ലാ മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ബലവും ശക്തി പകരണമേ. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൻ്റെതായ ഓരോ പടി മുന്നേറുമ്പോഴും ശരീരം ബലഹീനമായി ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിനെ അവർന്ന് ധൈര്യപ്പെടുത്തുകയും ശരീരത്തിന്റെ ബലഹീനത അവഗണിച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവകാര്യങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള കൃപ എന്റെ ദാസർക്കൊക്കെയും ചുരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ കണ്ടെത്തിക്കൊണ്ട് സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിക്കത്തക്കവണ്ണം നല്ലവരും ഉത്തമരുമായ തലമുറകളെ കുറിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് പ്രതീക്ഷയും അവർക്കൊക്കെ പ്രത്യാശയുമായിരിക്കണമേ. നല്ല പാതകളെ തുറന്നുകൊടുത്ത് അവരുടെ ജീവിതം സജ്ജമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ശ്രദ്ധയും ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കൃപകളെയും പ്രതിഫലമൊക്കെ ധാരാളം അവിടെ ലഭിക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും ഞാൻ അവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി എല്ലാ തിരുമേനിമാരെ പ്രത്യേകിച്ച് ഭദ്രാസനത്തിന് മൊത്തപ്പുറത്തേക്ക് തിരുമുമ്പ സമർപ്പിക്കുന്നു. ഈ ജനങ്ങളെ നേർവഴിക്ക് നയിക്കുവാണോ നയിക്കത്തക്കോണുള്ള ഉൾവിളിച്ചവും കൃപയൊക്കെ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തെ ഓർക്കുന്നു. മാതൃകയുള്ള ഒരു കൂട്ടായ്മയെ തീരുവാനത്തക്കോണ സംഗതിയാക്കണമേ. ഞങ്ങളെയൊക്കെ വീണ്ടും താഴ്മയോടുകൂടെ സമർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ യോഗത്തിൽ കൂടുവാനത്തക്കോണ ഇടയാക്കി തീർത്തുമല്ലോ. ഞങ്ങളുടെ ശരീരമൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ കുരിശോട് ചേർന്ന് പിടിക്കത്തക്കവണ്ണം അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഓരോ പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതത്തിന് സമഗ്രമായ വ്യതിയാനത്തിനും പരിവർത്തനത്തിനും ഇടയായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തുന്നതിനെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു വചനം പകർന്നു തന്ന അവിടുത്തെ അഭിഷേകത്തിനെ ഓർക്കുന്നു. കൂടുതൽ കൂടുതൽ അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കത്തക്കവണ്ണം അറിവും വെളിച്ചവും വെട്ടമുള്ള പുരോഹിതനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളെന്തെങ്കിലും തെറ്റുകളുണ്ട് ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ നല്ലവരായി മാറുവാൻ സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇതിന് സമയം കളഞ്ഞ് ഇതിനുവേണ്ടി ഇതിന് സുതാര്യമായ നടത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് ഒന്നാളും സ്തുതിച്ചു വരുത്തുവാനായിട്ട് തന്നെ.
പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരീക ദൈവത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും കരുണയും കരുതലും കർത്താവേ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ രോഗികളുടെ മേലും ഞങ്ങൾ കേട്ട വചനത്തിന്മേലെ വചനം സംസാരിച്ച അവരുടെ കർത്തൃദാസന്റെ മേലും തുടർന്നുള്ള അടിയങ്ങളുടെ ജീവിതത്തോടുകൂടി ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോടെ ആത്മാ കൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കി ഉണ്ടാക്കിമാറാകട്ടെ.
ധന്യമാർന്ന ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അടോകമത്ര പോലത്തെയോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ബെന്നിയച്ചനുള്ള നന്ദി, ജോർജ് ആനുലക്ഷനുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. എന്റെ സാന്നിധ്യമൊക്കെയും ഈ ശുശ്രൂഷയിലുണ്ടാകണമെന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അരമനയിലെ സാക്ഷൻ ഫിലിപ്പോസച്ചൻ, സന്തോഷച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധകരായ വൈദികരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ ഏർപ്പിക്കുകയും അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച ആളുകളൊക്കെയും വീണ്ടും ദൈവസന്നിധിയിൽ ഉറക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന മനോജിനെ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത് ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജനെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ബൈബിൾ വായിച്ച മോഹൻലങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും പുറത്തവാക്കൾ അറിയിക്കുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.